الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي امين رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് സിനയുടെ ഹദ്ദിന്, വിചാരത്തിന്റെ ശിക്ഷയ്ക്ക് മറ്റുള്ള തിന്മകളുടെ ഹദ്ദിനേക്കാൾ, ശിക്ഷയേക്കാൾ മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വഹദ്ദു സാനി അൽ മുഹ്സൻ മുസ്തഖും മിൻ ഉഖൂബത്തില്ലാഹി തആല ലിഖൗമി ലൂത്തിൻ ബിൽ ഖദ്ഫി ബിൽ ഹിജാറ. വിവാഹിതനായ ഒരു വ്യഭിചാരി അല്ലെങ്കിൽ വ്യഭിചാരിണി, അവരുടെ മേലെ നടത്തപ്പെടുന്ന ശിക്ഷ, അതായത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്, അത് വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ലിവാത്തിന്റെ, ലൂത്ത് നബിയുടെ സമൂഹം, സ്വർഗരതിയുടെ സമൂഹം അവരെ ചെയ്ത തിന്മയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുമ്പോൾ കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അതിനോട് സാമ്യതപ്പെടുത്തിയാണ് വ്യഭിചാരത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നത്. വദാലികൽ ഇസ്തിറാഖി സിന വൽ ലുവാത് ഫിൽ ഫഹ്ഷ്, കാരണം ആ മ്ലേച്ഛതയിൽ വ്യഭിചാരിയും അതുപോലെ തന്നെ ലിവാത്തിൽ ഏർപ്പെടുന്നവനും ഒരുപോലെയാണ് എന്നുകൊണ്ട്. وفي كل منهما فساد يناقض حكمة الله في خلقه وأمره. കാരണം അത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിപ്പിലും കൽപ്പനയിലും വെച്ചിട്ടുള്ള ഹിക്മത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. فإن في اللواط من المفاسد ما يفوت الحصر والتعداد. ലിവാത്തിൽ എണ്ണിത്തിട്ടപ്പെടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഉള്ള ഫസാദുകൾ ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്, സ്വർഗരതിയിലുണ്ട്. അതുകൊണ്ടാണ് ലിവാത്ത് ചെയ്യപ്പെട്ട മഫ്ഊലു ബിഹി, ആരുടെ മേലെയാണോ ആ പ്രവർത്തനം ചെയ്യപ്പെട്ടത് അവനെയും കൊല്ലണമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. യഥാർത്ഥത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, സാധാരണ ഈ ലിവാത്ത് എന്നുള്ളതിൽ അധികവും അമ്രതുകളായിരിക്കും പ്രവർത്തി ചെയ്യപ്പെടുന്നത്, മഫ്ഊലും ബിഹി എന്ന് പറയുന്നത്. അമ്രതുകൾ എന്ന് പറഞ്ഞാൽ താടിയും മീശയും ഒന്നും മുളക്കാത്ത ആൺകുട്ടികൾക്കാണ് അമ്രതുകൾ എന്ന് പറയുന്നത്. അവരുടെ മേലെയാണ് പലരും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിയെയും കൊല്ലണം എന്നുള്ള ഹദ്ദ് ദീനിലുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സംശയം ഉലമാക്കൾക്കിടയിലുള്ള ഒരു ഖിലാഫ്, ഹൽ യദ്ഖുലുൽ ജന്നത്ത മഫ്ഊലുൻ ബിഹി. ഈ മഫ്ഊലുൻ ബിഹിയുടെ മേലെ ഹദ്ദ് ഇവിടെ നടപ്പിലാക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മഫ്ഊലുൻ ബിഹി സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ, അതാണ് ചോദ്യം. സ്വർഗപ്രവേശനം ഉണ്ടാകുമോ ഇല്ലയോ. അല ഖൗലൈൻ സമിഅ്തു ഷൈഖൽ ഇസ്ലാം യഹ്കീഹിമ, രണ്ട് അഭിപ്രായത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതായത് അദ്ദേഹം എടുത്ത തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത വലദു സിന, വ്യഭിചരിച്ചുണ്ടായ ഒരു കുട്ടി സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. പക്ഷെ ഹദീസിന്റെ സനദിൽ ളഅഫ് ഉണ്ട്. പക്ഷെ ഇബ്നു തൈമിയ ഈ വിഷയത്തിൽ എടുത്ത തെളിവാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എടുത്ത തെളിവ് ഈ ഹദീസാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഹദീസിൽ വ്യഭിചരിച്ചിട്ടുണ്ടായ കുട്ടി ഒരു തെറ്റുകാരനല്ല യഥാർത്ഥത്തിൽ, പക്ഷേ അവൻ ആ മ്ലേച്ഛമായൊരു രീതിയിൽ ജനിച്ചു എന്നുകൊണ്ട് അവന് വരെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവാത്തിൽ പ്രവർത്തിക്കപ്പെട്ടവനും പ്രവേശിക്കുകയില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിവെടുത്ത് കാണാം. പക്ഷേ അതിൽ ശരിയായിട്ടുള്ള അതിന്റെ ഒരു മസ്അല ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വതഹ്ഖീഖു ഫി ഹാദിഹിൽ മസ്അലതി അയ്യുഖാൽ, ഇതിൽ ശരിയായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ, ഇൻതാബൽ മുബ്തല ബിഹാദൽ ബലാഇ വഅനാബ വറുസിഖ തൗബത നസൂഹൻ വഅമലൻ സാലിഹ വകാന ഫി കിബരിഹി ഖൈറൻ മിൻഹു ഫി സിഗരിഹി വബദല സയ്യാതിഹി ഹസനാതിൻ. ആ പ്രവർത്തിക്കപ്പെട്ട ആള്, ആ വ്യക്തി തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന വലുതാവുമ്പോൾ, ആ അവസ്ഥയിൽ വലുതാവണതിനനുസരിച്ചിട്ട് അവൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണെങ്കിൽ അവന്റെ തിന്മകൾ നന്മകളാക്കി മാറ്റുകയും അവന് സ്വർഗപ്രവേശനം ലഭിക്കുകയും അവന് പാപമോചനം ലഭിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് പറയുന്നത്.
അതായത് ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഫ്ഊലും ബിഹി ആയിട്ടുള്ള ലിവാത്തിൽ മഫ്ഊലും ബിഹി ആയിട്ടുള്ള ഒരുവൻ അവൻ പ്രവർത്തനം ചെയ്ത കുറ്റക്കാരനല്ല ചെയ്യപ്പെട്ടവനാണ്. അപ്പൊ അവന് യഥാർത്ഥത്തിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ സ്വർഗപ്രവേശനം ലഭിക്കുമോ എന്നുള്ളതാണ് ചർച്ച. അപ്പൊ അതിൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ സൽക്കർമ്മകൾ മുന്നേറിയാൽ അവൻ പ്രായമാകുന്ന വലുതാവുന്നതിനെ അനുസരിച്ച് കൂടുതൽ നല്ല നന്മയിൽ മുന്നേറി കഴിഞ്ഞാൽ അവര് പാപമോചനം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ ശരി. കാരണം ഒരുപാട് വിഷയത്തിൽ തൗബയുടെ ഫദ്ല് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത്തായിബ്ബിനദ്ദംബി കമല്ലാ ദംബല, പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തിന്മയില്ലാത്തവനെ പോലെയാണ്. അതുപോലെ തന്നെ മഹത്തായ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയും സമാധാനവും ഏകുന്ന ആയത്ത് എന്ന് പല സഹാബികളും പറഞ്ഞിട്ടുള്ള സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു പാപങ്ങളെല്ലാം പുറത്തു നൽകപ്പെടും. എന്നാൽ ഈ വ്യക്തി, ഈ പ്രവർത്തിക്കപ്പെട്ട വ്യക്തി, അയാൾ പ്രായമാകുന്നതിനനുസരിച്ച് അയാൾ വലുതാവുമ്പോൾ തൗബ ചെയ്യുന്നില്ല, ആ തിന്മയിൽ നിന്ന് ഒഴിവാകുന്നില്ല, കൂടുതൽ തിന്മയിൽ മുഴുകുന്ന ആളാണെങ്കിൽ നേരെ എന്തായിരിക്കും? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അവന്റെ അവസാനം അത്ര ദോഷമായിരിക്കും എന്നതാണ് അവിടെ വിഷയം. എന്നിട്ട് തിന്മയുടെ എല്ലാം കാര്യം പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള മോശമായ പര്യവസാനം, അതുണ്ടാവാനുള്ള ചില കാരണങ്ങൾ ഹാഫിദ് അബൂ മുഹമ്മദ് അബ്ദുൽ ഹഖ് ഇബ്നു അബ്ദുൽ റഹ്മാൻ ഇഷ്ബീലി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു അസറിൽ പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന ലിസൂഇൽ ഖാതിമ അആദന അല്ലാഹു മിൻഹാ അസ്ബാബൻ, ഒരു അവസാനം മോശമാകാൻ അല്ലെങ്കിൽ മരണം മോശപ്പെട്ടതാകാൻ ചില കാരണങ്ങളുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വലഹ തുർഖുൻ വഅബ്വാബുൻ, അതിന് ചില വഴികളും കവാടങ്ങളും ഉണ്ട്. അഅലഹുമ അൽ ഇൻകിബാബ് അല ദുനിയ, അതിൽ ഏറ്റവും വലുത് വേറെ ദുനിയാവിലേക്ക് അങ്ങോട്ട് മുഴുകലാണ്. ദുനിയാവ് 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 നിലക്ക് അതിലങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ അവസാനത്തിലാണ് പുറത്തേക്ക് വരിക, അവസാനം മോശമാകും. വലിയ ഇഅ്റാദു അനില്ലാഖിറ, പരലോകത്ത് നിന്ന് തിരിഞ്ഞു കളയുക, പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല, അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല, അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ആ അവസ്ഥ. വലിയ ഖദാമു വൽ ജുർഅതു അലാ മആസില്ലാ, അള്ളാഹുനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ മുന്നിടുക, അതിൽ മുഴുകുക. വറുബ്ബമാ ഗലബ അലൽ ഇൻസാനി ദർബുൻ മിനൽ ഖതീഅ, അവനെ അങ്ങനെ എന്തുണ്ടാവും, ചിലപ്പോഴൊക്കെ അവന്റെ തിന്മകൾ അവനെ കീഴ്പ്പെടുത്തി കളയുന്ന അവസ്ഥ ഉണ്ടാവും. വനൗഉ മിനൽ മഅസിയ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ തിന്മകൾ. വജാനിബു മിനൽ ഇഅ്റാബ് വനസീബു മിനൽ ജുർഅത്തി വൽ ഇഖ്ദാം ഫമലഖ ഖൽബഹു, അങ്ങനെ ആ തിന്മകൾ അവന്റെ കൽബിനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും. വസബാ അഖലഹു, അവന്റെ ബുദ്ധിയെ തെറ്റിച്ചു കളയും. വാതുഫ അനൂറഹു, അവന്റെ ഈമാനിന്റെ പ്രകാശത്തേക്ക് എടുത്തി കളയും. വഅർസല അലൈഹി ഹുജബഹു, അങ്ങനെ അവന്റെ മേലെ മൂടിയിടപ്പെടും. ഫലം തൻഫഅ ഫീഹി തദ്ക്കിറതുൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തിന്മയിൽ മുഴുകിയ ഒരുത്തന് പിന്നെ അവൻ ഓർമ്മപ്പെടുത്തൽ അവന് ഉപകരിക്കില്ല. വലാഞ്ജഅത് ഫീഹി മൗഇളതുൻ, അവൻ എന്തെങ്കിലും ഉപദേശം കേട്ടാൽ അതിനൊരു ഉപകാരം അവന് എടുക്കാൻ പറ്റില്ല. ഫറുബ്ബമാ ജാഅഹുൽ മൗതു അലാ ദാലിക്, ആ അവസ്ഥയിലായിരിക്കും അവന്റെ മരണം വന്നെത്തുക. ഫസമിഅ അന്നിദാഅ മിൻ മകാനിൻ ബഈദ്, അവന് ദൂരത്തുനിന്നൊരു വിളിയാളം പോലെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന കേൾക്കുന്നുണ്ടാവും. ഫലം യത്തബയ്യനിൽ മുറാദ്, പക്ഷെ അവന് മനസ്സിലാക്കാൻ സാധിക്കില്ല. വലാ അലിമ മാ അറാദ, എന്താണ് അവൻ ചെയ്യേണ്ടതെന്നുള്ള ബോധം അവനുണ്ടാവില്ല. വഇൻകറർ അലൈഹി ദാഇ വആദ, എത്ര വിളിച്ചാലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ മുഴുകും, അങ്ങനെ അവന്റെ മരണം സംഭവിക്കും. നമ്മൾ കുറച്ചു മുമ്പ് വായിച്ചിട്ടുണ്ട്, അവസാന സമയത്ത് മരണസമയത്തിൽ ആയില്ലെന്ന് പറയാൻ പറയുമ്പോൾ അവൻ പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. കച്ചവടക്കാരൻ പറയും, ആ ഇന്നത് ഇന്ന കൊടുത്തു, ഇന്നെ വാങ്ങി, ഇത്ര പൈസ കിട്ടി, ഇത്ര ലാഭം കിട്ടി, അത് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ക ബാധിച്ചാണെങ്കിൽ ആ പെണ്ണിനെ പറ്റി പറയും. സംഗീതത്തിൽ മുഴുകിയ ആളുകളാണെങ്കിൽ ആയില്ലായില്ലെന്ന് പറയാൻ പറയുമ്പോൾ അവൻ ആ സംഗീതത്തിന്റെ ഈണങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറെ അസറുകൾ നമ്മൾ വായിച്ചു. അതുപോലെ ആയിരിക്കും അവസാനം ഉണ്ടാവുക. ഇവിടെ പറഞ്ഞ വിഷയം, തിന്മകളിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ആ തിന്മകൾ കാരണത്താൽ നമ്മുടെ അവസാനം നശിക്കുന്നുള്ളതാണ്. മരണസമയത്ത് നമുക്കൊന്ന് ലായിലായില്ലെന്ന് പറയാനോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനോ സാധിക്കാത്ത രീതിയിൽ നാം അകപ്പെട്ടു പോകും. ഒരു സംഭവം കാണാം. വലഖദ് ബക സുഫിയാനു സ്തൗരി ലൈലത്തിൻ ഇല സബാഹ്, ഒരു ദിവസം സുഫിയാനു സ്തൗരി റഹ്മഹുള്ള രാത്രി നിസ്കരിക്കുമ്പോഴോ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ ചിന്തയിലോ ആയിട്ട് രാവിലെ വരെ കരയാണ്. ഫലമ്മാ അസ്ബഹ ഖീല ലഹു, രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, കുല്ലു ഹാദ ഖൗഫൻ മിന ദുനൂബ്, നിങ്ങൾ തിന്മകളെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടാണോ ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. ഫഖദത് ഇബ്നത മിനൽ അർദ്, അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഒരു മരക്കഷ്ണോ ഒരു മണ്ണിന്റെ കട്ട എന്തോ എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, വഖാല അദ്ദുനൂബ് അഹ്വനു മിൻ ഹാദ, തിന്മകൾ ഇതിനേക്കാൾ നിസ്സാരമാണ്, തിന്മകൾ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ നിസ്സാരമാണ്. പക്ഷേ വഇന്നമ അബ്കി മിൻ ഖൗഫി സുഇൽ ഖാതിം, ഞാൻ കരഞ്ഞത് എന്താലോചിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിന്മകൾ ചെയ്ത് ചെയ്ത് കൂടിയാൽ എന്റെ അവസാനം എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറയുകയാണ്. അതായത് ഒരു വഹാദാ ബിൻ അഅലമിൽ ഫിഖ്, അത് വലിയൊരു ഫിഖാണ്, വലിയൊരു മനസ്സിലാക്കലാണ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാവൂല. ഉലമാക്കൾക്ക് ഉണ്ടാവുന്ന ഫിഖിന്റെ ഭാഗമാണത്. അവന്റെ തിന്മകൾ മരണസമയത്ത് അവന് മുൻപിൽ വരികയും അവന്റെ നല്ലൊരു മരണത്തിൽ നിന്ന് മറയായിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള ചിന്ത. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് തിന്മ അപ്പ സംഭവിക്കുമ്പോ ആ തിന്മയുടെ അപ്പുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടേ ഭയം ഉണ്ടാവുള്ളൂ. ഒരു തിന്മ ചെയ്തു, ആ തിന്മ കൊണ്ട് അപ്പ എന്തെങ്കിലും അനന്തരഫലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, അപ്പോഴെന്താണ് സംഭവിക്കാന്ന് മാത്രം ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇൽമുള്ള ആളുകൾ ഇതുകൊണ്ട് എന്റെ അവസാനത്തിൽ ബാധിക്കുന്ന ദോഷത്തെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ അബുദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണസമയത്ത് അദ്ദേഹം ഇങ്ങനെ ബോധം നഷ്ടപ്പെടുക, അതിന് ഇടക്ക് ബോധം വരും. അപ്പൊ അദ്ദേഹം ബോധം വരുമ്പോ അദ്ദേഹം സൂറത്തുൽ അൻആമിലെ 110-ാമത്തെ ആയത്ത് പാരായണം ചെയ്യും. വനുഖല്ലിബു അഫ്ഇദതഹും വബ്സാറഹും കമാ ലം യുഅ്മിനു ബിഹി അവ്വല മറ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അവരുടെ മനസ്സും ദൃഷ്ടികളുമെല്ലാം മാറ്റിക്കളയും നാം അവരാദ്യം വിശ്വസിക്കാത്തത് കാരണത്താൽ. അവർ അവരോട് താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ അന്ധമായി മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന ആയത്ത് പാരായണം ചെയ്യുമായിരുന്നു മരണത്തെ ഭയപ്പെട്ടുകൊണ്ട്. അതാണ് സലഫുകൾ അവരുടെ തിന്മകളേക്കാൾ അവർ ഭയപ്പെട്ടത് അവരുടെ അവസാനം എത്ര മോശമായി തീരുമോ എന്നുള്ളതാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്. വഅലം, നീ മനസ്സിലാക്കണം. അന്നസൂ അൽ ഖാതിമതി അആദനല്ലാഹു തആല മിൻഹ, മോശപ്പെട്ട അവസാനം എന്നുള്ളത് ലാ തകൂനു ലിമൻ ഇസ്തിഖാമ ളാഹിറുഹു വസലു ഹബാതിനുഹു, ഒരുത്തൻ പ്രകടമായി നേരെ ചൊവ്വേ ദീനം നിലനിൽക്കുകയും അവന്റെ രഹസ്യവും അവന്റെ ഉള്ളും നന്നാക്കുകയും ചെയ്തവന് അത് ബാധിക്കില്ല, അവന് മോശപ്പെട്ട ഒരു അവസാനം ഉണ്ടാവില്ല. മാ സുമിഅ ബിഹാദാ വലാ ഉലിമ ബിഹി വലില്ലാഹിൽ ഹംദ്, ഇങ്ങനെയുള്ള ഒരാൾക്ക് മോശപ്പെട്ട അവസാനം ഉണ്ടതായിട്ട് കേൾക്കപ്പെട്ടിട്ടില്ല, അവനൊരു കാര്യം ഉണ്ടായിട്ടില്ല. വൈന്നമാ തകൂനു ലിമൻ ലഹു ഫസാദുൻ ഫിൽ അഖീദതി ഔ ഇസ്റാറുൻ അൽ കബായിർ, മോശപ്പെട്ട പര്യവസാനം സംഭവിച്ചിട്ടുള്ളത് ഒരുത്തന്റെ പഴച്ച വിശ്വാസത്തിലായവനും തിന്മകളിൽ തുടർച്ചയായി മുഴുകിയവർക്കുമാണ്. വഖദാമുൻ അലൽ അവായിം, ഗൗരവമേറിയ തിന്മകൾ മുഴുകിയവനാണ്. ഫറുബ്ബമാ ഗലബ ദാലിക അലൈഹി ഹത്താ നസല ബിഹിൽ മൗതു ഖബ്ല തൗബ, അങ്ങനെയുള്ള ആളുകൾക്ക് തൗബ ചെയ്യുന്നതിന് മുമ്പ് അവന്റെ മേലെ മരണം വന്നെത്തിയിട്ടുണ്ട്. ഫയുഖദഹു ഖബ്ല ഇസ്ലാഹി തവിയ വയസ്തലിമ ഖബ്ല ഇനാബ, അവന് നന്മ ചെയ്യാനോ പശ്ചാത്തപിച്ച് മടങ്ങാനോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മരണം പിടിച്ചിട്ടുണ്ട്. ഫയദുഫറ ബിഹി ശൈത്താൻ ഇൻദ തിൽക സദമതി വയഖ്തതിഫഹു ഇൻദ തിൽക ദഹ്ഷ വൽ ഇയാദു ബില്ലാ, അങ്ങനെയുള്ളവരെ ആ മരണസമയത്ത് എന്താക്കും, മരണസമയത്ത് ശൈത്താൻ പിടികൂടും. എത്രയോ ആളുകളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ, ഇപ്പോ ഇബ്നു ജൗസി റഹിമഹുള്ളക്ക് ഒരു കിതാബുണ്ട് ദമ്മുൽ ഹവ എന്ന് പറഞ്ഞിട്ട്, ഏകദേശം ഈ കിതാബിന്റെ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇബ്നു ജൗസി ഇബ്നു ഖൈമിന്റെ മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. ഏകദേശം ഇബ്നു തൈമിയ ജനിക്കുമ്പോ ഇബ്നു തൈമിയ ഇബ്നു ജൗസി കുറഞ്ഞ 10-20 കൊല്ലം ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇബ്നു തൈമിയുടെ മേലെയുള്ളതാണ്. അദ്ദേഹത്തിന്റെ കിതാബുണ്ട് ദമ്മുൽ ഹവ, അത് വായിച്ചാൽ ഇത് അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഏകദേശം ഒരേ രീതിയാണ്, പക്ഷെ ഒന്നുകൂടി അത് വിശാലമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം. അതിൽ ധാരാളം സൂഉൽ ഖാത്തിമ സംഭവിച്ച ആളുകളുടെ ചരിത്രങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരു ബാബിൽ. അതിലൊരു ചരിത്രം ഇബ്നു ഖയ്യിം ഇതിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ചരിത്രങ്ങളുണ്ട്, അതിലൊന്ന് നമ്മൾ വായിക്കുകയാണ്. അറിയപ്പെട്ട പല കിതാബുകളിലും ഉലമാക്കൾ കൊടുക്കാറുള്ള മോശപ്പെട്ട പര്യവസാനം നല്ല രീതിയിൽ ജീവിച്ചിട്ട് അവസാനം സംഭവിക്കുന്നതിന്റെ അപകടം പറയുന്ന ഒരു സംഭവമാണ്. വയൂർവ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ദമ്മുൽ ഹവയിൽ സഅദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ളാണെന്നാണ് എന്റെ ഓർമ്മ. വയൂർവ അന്നഹു കാന ബിമിസ്ര റജുലുൻ യൽസമു മസ്ജിദൻ ലിൽ അദാനി വൽ ഇഖാമതി വസ്സല, ഒരു വ്യക്തി ഉണ്ടായിരുന്നു മിസ്രിൽ. ആ വ്യക്തിയുടെ ജോലി മസ്ജിദിൽ ബാങ്കു കൊടുക്കുക, ഇഖാമത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുക എന്നിവ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്ന ആളാണ്. വഅലൈഹി ബുഹാഉ ത്വാഅ വഅൻവാറുൽ ഇബാദ, ആ വ്യക്തിയുടെ മേലെ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടുണ്ടാകുന്നതും അതുപോലെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതും കൊണ്ടുള്ള പ്രകാശവും ആ ഒരു ഗാംഭീര്യമല്ല വ്യക്തിയായിരുന്നു. ഫറഖാ യൗമൻ അൽ മനാറത അലാ ആദതിഹി ലിൽ അദാൻ, ഒരു ദിവസം ബാങ്ക് കൊടുക്കാൻ വേണ്ടി മനാറിൽ, അഥവാ ഈ മൈക്കൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ബാങ്കിന്റെ സുന്നത്ത് എന്താണ്, ഒരു മസ്ജിദിൽ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് നിന്ന് ബാങ്ക് കൊടുക്കല. അപ്പൊ മനാറത്ത്, മനാറെന്ന് പറഞ്ഞാൽ അതിന്റെ മേലെയുള്ളത്, മേൽഭാഗത്ത് കയറി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറി. വകാന തഹ്ത അൽമനാറത്തി ദാറുൻ ലിനസ്രാനി, ആ മനാറത്തിന്റെ കീഴിലായിക്കൊണ്ട് നസ്രാനി ആയിട്ടുള്ള ഒരാളുടെ വീടുണ്ടായിരുന്നു. ഫത്തല ഫീഹ, അങ്ങനെ ഇയാൾ ഇത് കയറുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് നോക്കി. ഫറാ ഇബ്നത സാഹിബി ദാരി ഫഫ്തുനില ബിഹ, അങ്ങനെ അങ്ങോട്ട് നോക്കിയ സമയത്ത് ആ വീട്ടിലെ ആളുടെ മകളെ, നസ്രാനിയായ താമസിക്കുന്ന ആളുടെ മകളെ കാണാനിടയായി. കണ്ടപ്പോൾ അവളുടെ ഫിത്നയിൽ ഇയാൾ അകപ്പെട്ടു, അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ആകർഷിക്കപ്പെട്ട് ഫിത്നയിലായി. ഫതറക്കൽ അദാൻ, ബാങ്ക് കൊടുക്കുന്നത് വിട്ടിട്ട് വനസല ഇലൈഹ, അവളുടെ അടുത്തേക്ക് പോയി, ആ വീട്ടിലേക്ക് പോയി. വദഖല ദാർ അലൈഹ, അവളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫഖാലത് ലഹു, അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, മാ ശഅനുക വമാ തുരീദ്, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് ആവശ്യം. ഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഉരീദുക്കി, എനിക്ക് നിന്നെയാണ് വേണ്ടത് പറഞ്ഞു. ഫഖാലത് ലിമാദാ, അപ്പൊ എന്താണ്, എന്തിനാ. قالت قد سبيت لبي واخذت بمجامع قلبي, നീ എന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, എന്റെ കൽബിൽ പൂർണ്ണമായി നീ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. قالت, അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, لا اجيبك الا ريبتين ابدا, ഞാൻ ഒരു ഉറപ്പില്ലാത്ത ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യത്തിൽ, ഒരു സംശയമുള്ള കാര്യത്തിന്റെ മേലെ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യില്ല, നിന്റെ ആവശ്യത്തിന് ഞാൻ നിൽക്കില്ല, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു, അതസവ്വജുക്കി, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു, വിവാഹം കഴിച്ചാൽ മതി ചോദിച്ചു. ഖാലത്, അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, അൻത മുസ്ലിമുൻ വാന നസ്റാനിയതുൻ വഅബി ലാ യുസവ്വിജുനി മിൻക, നീ മുസ്ലിമാണ്, ഞാൻ നസ്റാനിയാണ്, എന്റെ ഉപ്പ എന്നെ നിനക്ക് വിവാഹം കഴിച്ചില്ല. ഖാല, അപ്പൊ ഈ വ്യക്തി ചോദിച്ചു, അതനസ്സറു, ഞാൻ നസ്റാനി ആയാ മതിയോ ചോദിച്ചു, ഞാൻ നസ്റാനി ആയാ മതിയോ. ഖാലത്, അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇൻ ഫഅൽത അഫ്ഇൽ, നീ അങ്ങനെ ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ, നസ്റാനി ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളാം പറഞ്ഞു. ഫതനസ്സറ അർറജുലു ലിയതസവ്വജഹ, അങ്ങനെ ഈ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തായി, നസ്റാനിയായി, മുർത്തദായി, ദീൻ വിട്ടിട്ട് നസ്റാനിയായി മാറി. വഖാമ മഅഹും ഫിദ്ദാർ, അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ കുടുംബത്തിനോടൊപ്പം ആ വീട്ടിൽ താമസിക്കുകയാണ്, അയാൾ നസ്റാനിയായി മാറി അവിടെ താമസിക്കുകയാണ്. فلما كان في اثناء ذلك اليوم اغنا ദിവസത്തിൽ ഒരു ദിവസം അയാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി, റഖ ഇല സത്ഹൻ കാന ഫി الدار فسقط منه, ആ വീടിന്റെ ഏതോ ഒരു നിലയുടെ മുകളിലേറ്റ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കയറിയതാണ്, അപ്പോൾ അത് പൊളിഞ്ഞ് താഴത്തേക്ക് വീണ്, ഫമാത, അയാൾ മരിച്ചു. ഫലം യുൽഫർ ബിഹ വഫാതഹു ദീനുഹു, അതിനെ രക്ഷപ്പെടാൻ പറ്റിയില്ല, എന്തണ്ടായി, അവരുടെ ദീനും പോയി, നസ്രാനിയായി കാഫിർ ആയിട്ട് ഭരിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോ അവസാനം മോശമാവുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ നമ്മുടെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരുന്നത് വരെയാണ്. അതാണ് പിന്നെ ഉലമാക്കൾ പറയാറുള്ളത്, ഇബ്ലീസിന്റെ ഉള്ളിലുള്ളതും മലക്കുകളുടെ ഉള്ളിലുള്ളതും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു പരീക്ഷണം കൊണ്ടാണ്, സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും കിബറും പുറത്തേക്ക് വന്നു, മലക്കുകളുടെ ഉള്ളിലെ ത്വാഅത്തും പുറത്തേക്ക് വന്നു. അതുപോലെ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും വരും. അതാണ് സാദിഖുൽ മസ്ദൂഖ് എന്ന് പറയുന്ന ഹദീസിൽ, ഒരാൾ സ്വർഗാവകാശിയുടെ കർമ്മം ചെയ്തോണ്ട് ജീവിക്കായിരിക്കും, സ്വർഗത്തിലേക്ക് അവൻ എത്തി എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും, ഒരു ചാണം മുഴ ദൂരം ഉണ്ടാവുള്ളൂ, പക്ഷെ നരകാവകാശിയുടെ കർമ്മം ചെയ്ത് നരകത്ത് പോകും. അതുപോലെ തന്നെ നരകാവകാശിയായിട്ടുള്ള ഒരാള് അവസാനത്തിൽ മാറും. അപ്പൊ ഹസ്നുൽ ഖാത്തിം നാം അള്ളാഹുവിനോട് ഏറ്റവും അധികം ചോദിക്കേണ്ട തേടേണ്ട കാര്യമാണ്. അതുപോലെ ധാരാളം കഥകൾ വേറെയും പല കിതാബുകളും കൊടുത്തിട്ടുണ്ട്, നമ്മളത് അധികം വായിക്കുന്നില്ല. അടുത്ത ബാബ്, മഫ്സദത്തുൽ ലിവാത് മിൻ അഅ്ളമിൽ മഫാസിദ്, ലിവാത്ത് സുവർഗരതി, വ്യഭിചാരത്തിന്റെ ജിനയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. ഇനി പറയുന്നത് ലിവാത്ത് സുവർഗരതി എന്നുള്ളത്, അതിന്റെ അപകടവും അതിന്റെ ശിക്ഷയും ഗൗരവവും. വലമ്മ കാനത് മഫ്സദത്തുൽ ലിവാത് മിൻ അഅ്ളമിൽ മഫാസിദ് കാനത് ഉഖൂബതുഹു ഫിദ് ദുനിയാ വൽ ആഖിറതി മിൻ അഅ്ളമിൽ ഉഖൂബാത്ത്, ദുനിയാവിൽ വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലിവാത്ത് എന്നുകൊണ്ട് തന്നെ ദുനിയാവിലും പരലോകത്തിലും അതിന്റെ ശിക്ഷയും ഗൗരവമുള്ളതാണ്. വഖദുഖ്തുലിഫ അന്നാസു ഹൽ ഹുവ അഗ്ലദു ഉഖൂബതൻ മിൻ സിന, ജനങ്ങൾക്കിടയിൽ ഒരു ഖിലാഫ് ഉള്ളത്, ഇത് ലിവാത്തിന്റെ ശിക്ഷ വ്യഭിചാരത്തിനേക്കാൾ ഗൗരവത്തിലുള്ള ശിക്ഷയാണോ, ഔ അസ്സിന അഗ്ലദു ഉഖൂബതൻ മിൻ, ലിവാത്തിനേക്കാൾ വ്യഭിചാരത്തിനാണോ ഗൗരവമുള്ള ശിക്ഷ, അഥവാ സ്വർഗരതിയാണോ വ്യഭിചാരമാണോ ഗൗരവമേറിയ ശിക്ഷ നൽകേണ്ടത്, അതോ രണ്ടിനും ഒരുപോലെയാണോ എന്നുള്ളത്. ഇവിടെ മൂന്ന് കൗലുകളാണ് വിഷയത്തിൽ സലഫുകൾക്കിടയിലുള്ളത്. ഫദഹബ അബൂബക്കറിന് സിദ്ദീഖ് അലി ഇബ്നു അബി ത്വാലിദ് ബുഖാരി ഇബ്നു വലീദ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ജാബിർ ഇബ്നു സൈദ് അബ്ദുല്ലാഹി ഇബ്നു മഅ്മർ വസ്സുഹരി റബീഅത്ത് ഇബ്നു അബി അബ്ദുറഹ്മാൻ മാലിക് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ ഇമാം അഹ്മദ്, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ കൗലു പ്രകാരം അവർ പറയുന്നത്, ഉഖൂബത്തുഹു അൽ ഖത്ലു അല കുല്ലി ഹാലിൻ മുഹ്സനൻ കാന ഔ ഗൈറ മുഹ്സനൻ, വ്യഭിചാരത്തിനേക്കാൾ ശിക്ഷ കൊടുക്കേണ്ട കാര്യമാണ് ലിവാത്ത്, കൊല്ലണം. അവിവാഹിതനാണെങ്കിലും വിവാഹിതനല്ല എങ്കിലും എല്ലാം ഒരേ ശിക്ഷയാണ് കൊല്ലണം എന്നുള്ളത്. അതൊരു കൗല്. രണ്ടാമത്തെ ഒരു കൗല്, വദഹബ അതാ ബിൻ അബി റബാഹ വൽ ഹസൻ ബസ്രി വസഈദ് ബിൻ മുസയ്യിബ് വഇബ്രാഹിം അന്നഖി വഖതാദ വലൗസാഇ അവ ഷാഫി, അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിഷയം, ഇല്ല ഇല അന്ന ഉഖൂബതഹു ഉഖൂബത സിനാ സവാ, വ്യഭിചാരത്തിന്റെ അതേപോലെ ശിക്ഷ കൊടുത്താൽ മതി ലിവാത്തിനും. ഇപ്പൊ വിവാഹിതനല്ലെങ്കിൽ അടി കൊടുക്കുന്നത് പോലെ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലുന്നത് പോലെ, അതുപോലെ കൊടുത്താൽ മതി എന്നുള്ളത്. എന്നാൽ അബു ഹനീഫ പോലെയുള്ളവർ പറയുന്നു, അന്ന ഉഖൂബതഹു ദൂന ഉഖൂബത സാനി വഹുവ തഅസീർ, വ്യഭിചാരത്തിന്റെ ശിക്ഷ ലിവാത്തിന് ആവശ്യമില്ല, ലിവാത്തിന് താക്കീത് നൽകിയാൽ മതിയാകും എന്ന് അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. അപ്പോ അങ്ങനെയുള്ള മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഇതിലേറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം അസ്ഹാബുൽ ഖൗലവൽ, ഒന്നാമത്തെ അഭിപ്രായമാണ്. അതെന്താണ്? കൊല്ലുക എന്നുള്ളതാണ്. അതായത് ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ ചെയ്യപ്പെട്ട വ്യക്തിയെയും കൊല്ലുക എന്നുള്ളതാണ്. കാരണം അത് അങ്ങേയറ്റത്തെ ഫസാദ് ഉണ്ടാക്കുന്ന, മഫ്സദത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് അത്ര ഗൗരവത്തിൽ ആ കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന വാദങ്ങൾ, അവർ പറയുന്ന ന്യായം, വലം യബ്തലില്ലാഹു സുബ്ഹാനഹു ബിഹാദിൽ കബീറ ഖബ്ല ഖൗമി ലൂത്തിൻ അഹദ മിനൽ ആലമീൻ, ലൂത്ത് നബിയുടെ സമൂഹത്തിന് മുമ്പ് ഒരാളും ഈ പ്രവർത്തനം കൊണ്ട് വന്നിട്ടില്ല. വആഖബഹും ഉഖൂബതൻ ലം യുആഖിബ് ബിഹാ ഉമ്മതൻ ഗൈറഹും, അവരെ പോലെ ഒരു സമൂഹത്തിനെ ശിക്ഷിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു സമൂഹത്തിനെ ശിക്ഷിച്ചിട്ടില്ല. വജമ അലൈഹി മിൻ അൻവാഇൽ ഉഖൂബാതി ബൈന അൽഹിലാഖ്, അവരെ ശിക്ഷിക്കുമ്പോൾ തന്നെ ഒറ്റ ശിക്ഷയല്ല അവർക്ക് കൊടുത്തത്, അവർക്ക് പലതരത്തിലുള്ള ശിക്ഷകൾ ഒരുമിച്ച് കൊടുത്തിട്ടാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വഖൽബി ദിയാരിഹിം അലൈഹിം, അവരെ നേരെ തല മറിച്ചിട്ടു. വൽ ഖസ്ഫി ബിഹിം, അവര് ഗർത്തത്തിലേക്ക് ആഴ്ന്നു പോയി. വറജ്മിഹിം ബിൽ ഹിജാരത്തി മിനസ് സമാ, അതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് കല്ലെറിയപ്പെട്ടു. ഫനക്കല ബിഹിം നക്കാലം ലം യുനക്കിലുഹു ഉമ്മതൻ സവാഹും, അവരെ പോലെ വേറൊരാൾക്ക് നൽകപ്പെടാത്ത അവസ്ഥയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വദാലിക ലിഇലമി മഫ്സദതി ഹാദിഹിൽ ജരീമ അല്ലതീ തകാദുൽ അർദു തമീദു മിൻ ജവാനിബിഹ ഇദാ ഉമിലത് അലൈഹ വതഹറുബുൽ മലായികത്തു മിൻ അഖ്താരി സമാവാതി വൽ അർദു ഇലാ ഷാഹദൂഹ. അത്ര വലിയ തിന്മയാണത്. ആ തിന്മ സംഭവിക്കുമ്പോൾ ഭൂമി വരെ ഞെരുങ്ങിപ്പോകും, മലക്കുകൾ ആകാശ ലോകത്ത് അകന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട്. അത്ര ഗൗരവമുള്ള ശിക്ഷയാണ്. അവരെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ചിറങ്ങിന്റെ അറ്റം കൊണ്ട് ആ നാടിനെ മൊത്തം ഉയർത്തി, അവരെ നാടിനെ ഉയർത്തിയിട്ട് ഒന്നാം ആകാശത്തിലേക്ക് അടുപ്പിച്ചു. അവിടെയുള്ള മലക്കുകൾ അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളുടെ പുരയും കഴുതയുടെ കരച്ചിലും കേട്ടിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആ ഭൂമിയെ നേരെ മറിച്ചിട്ടു. അത് ആഴത്തിലേക്ക് ഗർത്തത്തിലേക്ക് വീണു പോകുമ്പോൾ ആകാശത്ത് നിന്ന് കല്ലെറിയപ്പെട്ടു. അങ്ങനെ ഒരുപാട് രീതിയിൽ ശിക്ഷിക്കപ്പെട്ട ഒരു കൗമാണ് ഈ ആളുകൾ. അതുകൊണ്ട് തന്നെ സലഫുകൾ, സഹാബികൾക്കിടയിൽ കൊല്ലുക എന്നുള്ളതിൽ ഖിലാഫില്ല. ഈ പ്രവർത്തനം ചെയ്ത ആളുകൾ വധിക്കലാണ് ശിക്ഷ എന്നുള്ളത് ഖിലാഫില്ല. എങ്ങനെ കൊല്ലണം എന്നുള്ള വിഷയത്തിലാണ് സംശയമുള്ളത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു സംഭവം കാണാം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു നാട്ടിൽ, അദ്ദേഹം സൈനിക നേതാവാണ്, യുദ്ധത്തിന് മറ്റോ പോയ സമയത്ത് അയാളെ കീഴ്പ്പെടുത്തിയുള്ള വേറെ നാട്ടിൽ ഒരു രീതി ഉണ്ടായിരുന്നു. യുൻകഹു കമാ തുൻകഹുൽ മർആ, ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ സ്ത്രീയെ കല്യാണം കഴിക്കുന്ന പോലെ കല്യാണം കഴിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പുരുഷനും പുരുഷനും കല്യാണം കഴിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ അനുവദനീയമായി കാണുന്ന, അതൊരു അഭിമാനമായി കാണുന്ന ഒരു കാര്യം. ഫഖത ബൈല അബീബക്കരി സിദ്ദീഖ്, അപ്പൊ ഖലീഫ ആയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതി ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് പറഞ്ഞിട്ട്. വഫസ്തശാർ അബൂബക്കരി സഹാബ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കളുമായിട്ട് കൂടിയാലോചിച്ചു. ഫകാന അലി ഇബ്നു അബി ത്വാലിബ് അഷദ്ദഹും ഖൗലൻ ഫീ, അതിൽ ഏറ്റവും ശക്തമായ വാക്ക് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല മാ ഫഅല ഹാദ ഇല്ല ഉമ്മത്തുൻ മിനൽ ഉമമ വാഹിദ, ഒരു കൗമല്ലാതെ വേറൊരാൾ ഈ പ്രവർത്തനം ചെയ്തിട്ടില്ല, ലൂത്ത് നബിയുടെ സമൂഹമാണ് ചെയ്തിട്ടുള്ളത്. വഖദ് അലിംതും മാ ഫഅല അല്ലാഹു ബിഹാ, അവരെ അല്ലാഹ് എന്താ ചെയ്തു നിങ്ങൾക്ക് അറിയാലോ. അറ അയ്യുഹ്റഖ ബിന്നാർ, ഇവരെ കത്തിച്ചു കളയണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഫഖദ് അബൂബക്കർ ഇലാ ഖാലിദിൻ ഫഹറഖഹു, അങ്ങനെ ഖാലിദ് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അവരെ കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് അവനെ കത്തിച്ചു കളയാൻ വേണ്ടി കത്തെഴുതുകയും ഖാലിദ് വലീദ് അതുപോലെ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ലിവാത്തിന്റെ ആളുകൾക്ക് നൽകേണ്ട ശിക്ഷ, യുംദറു അലാ ബിനാഇ ഫിൽ ഖരിയ, ഒരു നാട്ടിലെ ഉയർന്ന പ്രദേശം നോക്കുക. ഫയുർമൽ ലൂതിയു മിൻഹാ മുനക്കസൻ സുമ്മ യത്ബഉ ബിൽ ഹിജാറ, അവനെ തല തിരിച്ചിട്ട് അതിന്റെ അവിടുത്തെ താഴത്തേക്ക് ഇടുക, അതേ ആ സമയത്ത് കല്ലെറിയുകയും ചെയ്യുക അവന്റെ നേരെ. അതായത് അള്ളാഹ് നടപ്പിലാക്കിയ ശിക്ഷ പോലെ തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലു അൽഫാഇല വൽ മഫ്ഊല ബിഹി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ ചെയ്ത പ്രവർത്തനം ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ എന്തു ചെയ്യുക? ആ പ്രവൃത്തി ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. മൂന്ന് തവണ എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിചാരത്തിനെ പറ്റി അങ്ങനെ വിശ്വാസം പറഞ്ഞിട്ടില്ല, ആവർത്തിച്ച് ആ ശാപം എടുത്തു പറഞ്ഞിട്ടില്ല. അവിടെ പല രീതിയിലൂടെ അതിന്റെ ഗൗരവം വ്യഭിചാരത്തിനേക്കാൾ കൂടുതലാണ്, ഗൗരവമുള്ളതാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു തെളിവ് അദിന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, വമൻ തഅമ്മല ഖൗലഹു, ആരെങ്കിലും ആലോചിക്കുകയാണ്, ഉറ്റാലോചിക്കുകയാണ്, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് മ്ലേച്ഛമായ ഒരു പ്രവർത്തനമാണെന്ന് പറഞ്ഞു. എന്നാൽ ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് സൂറത്തുൽ ആറാഫിൽ, അതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, നിങ്ങളൊരു മ്ലേച്ഛതയിലേക്ക് വരികയാണോ എന്നുള്ളതാണ്. ഭാഷാ നിയമങ്ങൾ പ്രകാരം ഒന്നാമത് പറഞ്ഞ വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഫാഹിഷത്തായിട്ടുള്ള തിന്മയായിട്ടുള്ള മ്ലേച്ഛതയായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം ആണ് വ്യഭിചാരം എന്ന നിലക്കാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത് ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോ ലിവാത്തിനെ അടിസ്ഥാനപരമായിട്ട് തന്നെ മുഴുവനും എല്ലാ തരത്തിലും അത് ഫാഹിഷത്താണ്, അതിനെ തന്നെ ഫാഹിഷത്ത് എന്ന നിലക്കാണ് പറഞ്ഞത്. വ്യഭിചാരത്തെ പറഞ്ഞത് ഫാഹിഷത്തിൽ ഒരു കാര്യം എന്ന നിലക്കും ലിവാത്തിനെ പൂർണ്ണമായിട്ടും അത് ഫാഹിഷത്താണ് എന്ന നിലക്കാണ് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് വ്യഭിചാരത്തിനേക്കാൾ അപകടം നിറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലൂത്ത് നബിയുടെ കൗമിനോട് പറഞ്ഞതാ, നിങ്ങളുടെ മുൻപ് ഒരാളും ഈ ഒരു പ്രവർത്തനം കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഗൗരവത്തെ ഒന്നുകൂടിയും അറിയിക്കുന്ന കാര്യമാണത്. കാരണം ഒരു പുരുഷന് സ്വാഭാവികമായിട്ടും ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ് അത് എന്താണ് അതിന്റെ ഗൗരവത്തിന്റെ വ്യഭിചാരത്തിനേക്കാൾ ലിവാത്തിന്റെ ഗൗരവത്തിനുള്ള കാരണം എന്ന് നിലക്ക് പറയാണ്. പറയാനുള്ള കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് ചായുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഷഹ്വത്താണ്. മിൻ ഖളാഇൽ വതരി വലദ്ദത്തിൽ ഇസ്തിംതാ, അവന്റെ ഇണയെ ആസ്വദിക്കാനും അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനും. വഹുസൂലിൽ മവദ്ദത്തി വറഹ്മത്തിൽ ലദി തൻസൽ മർഅതു ലഹ അബവൈഹ വതദ്കുർബ അലഹ, അവരുടെ ഇടയിൽ കാരുണ്യവും സ്നേഹവും ഉണ്ടാവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണ് അവളെ വളർത്തി വലുതാക്കിയ ഉമ്മാനെയും ഉപ്പാനെയും മറന്ന് ഭർത്താവിനെ ചിന്തിക്കാവുന്ന മാത്രം സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കുന്ന ഒരു ജീവിതമാണ് വിവാഹ ജീവിതത്തിലൂടെ പുരുഷനും സ്ത്രീയുടെയിൽ ഉണ്ടാവുന്നത്. വഹുസൂലിൽ നസ്ലിൽ ലദി ഹുവ ഹിഫ്ദു ഹാദിൻ നൗഇൽ ലദി ഹുവ അഷ്റഫുൽ മഖ്ലൂഖാത്, ഈ ഏറ്റവും നല്ല സൃഷ്ടിയായിട്ടുള്ള മനുഷ്യ പരമ്പര നിലനിൽക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് പുരുഷനും സ്ത്രീയും വിവാഹിതരാവുക എന്നുള്ളത്. വതഹ്സീനിൽ മർഅതി വഖലായി വതരിഹ, സ്ത്രീയെ സംരക്ഷിക്കപ്പെടാനും അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനും. വഹുസൂലി അലാഖത്തിൽ മുസാഹറ അല്ലതി യഖ്തു നസബ് വഖിയാമിൻ നിസായി അല റിജാൽ, പുരുഷന്മാരുടെ കീഴിലായിക്കൊണ്ട് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടാനും, അങ്ങനെ എല്ലാം നന്മകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വഖുറൂജി അഹബ്ബിൽ ഖൽഖി ഇലല്ലാഹ് മിൻ ജിമാഇഹിന്നക അംബിയാഇ വല ഔലിയാഇ വല മുഅ്മിനീൻ, അത് ആരിലൊക്കെ ഈ വിവാഹം നടപ്പിലായിട്ടുണ്ട്, നബിമാരിലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിമാരും അതുപോലെ സ്വാലിഹികളും മുഅ്മിനീങ്ങൾക്കെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണിത്. അതായത് പുരുഷന് സ്ത്രീയോട് ഇഷ്ടം തോന്നുക, അത് വിവാഹത്തിലൂടെ അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷഹ്വത്തുമില്ലാത്ത ഒരു പ്രേരണയുമില്ലാത്ത അത്രയും മ്ലേച്ഛമായ കാര്യമാണ് ലിവാത്ത് എന്നുള്ളത്. കാരണം അത് നേരെ ഒരാവശ്യവുമില്ലാത്ത പ്രകൃതിയാ ഉള്ള യാതൊരു ഷഹ്വത്തുമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് അത് തല തിരിഞ്ഞു പോയ ചിന്ത ആയതുകൊണ്ടാണ് അള്ളാഹു തആല നാടിനെ തല തിരിച്ച് കളഞ്ഞത് എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. പിന്നെ ഈ പ്രവർത്തനം ചെയ്ത ആളുകളെ അള്ളാഹു പറഞ്ഞ വാക്കുകൾ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരി കവിഞ്ഞ തെമ്മാടികളായിട്ടുള്ള ആളുകളാണെന്ന് നിലക്ക് പറഞ്ഞു. അതുപോലെ ഏറ്റവും ഖബായിസ് ആയിട്ടുള്ള കാര്യമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, വനജ്ജൈനാഹു മിനൽ ഖറിയത്തിൽ ലതീ കാനത് തഅമലുൽ ഖബായിസ്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചത് ഖബായിസ് ആയി ചെയ്ത പ്രവർത്തനം ചെയ്ത ആളുകളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരെ ഖൗമി സൗഇൻ ഫാസിഖീൻ, തെമ്മാടി തരത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലിമീൻ ബുൽമ് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയിലും ധാരാളം ആയത്തുകൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലയിലും അവരെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള അവസ്ഥയിൽ നിന്ദിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിവാത്തി എന്നുള്ളത് നമ്മൾ ഇന്ന് കാലത്ത് അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന, അത് ഒരു തെറ്റല്ല എന്ന് തോന്നിപ്പിക്കുന്ന, മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾക്കുള്ളിലെല്ലാം അതൊരു നല്ല കാര്യമായി തോന്നിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ മ്ലേച്ഛത ഒരു നോർമൽ ബുദ്ധിക്കനെ മനസ്സിലാവും. ഒരു മൃഗങ്ങളുടെ ഇടയിൽ പോലും ഈ കാര്യമില്ല. മൃഗങ്ങളുടെ ഇടയിൽ പോലും ലിവാത്തി എന്ന് പറഞ്ഞ ഒരു കാര്യം അവർ ചെയ്യൂല. അത്രയും മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ ഇന്ന് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്ര വലിയ ശിക്ഷ അനുഭവിച്ച ആളുകൾ അവരുടെ അവസാനം എന്തായിരുന്നു എന്നുള്ളത്. അതിലേക്ക് മുഴുകുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് അവർക്കും അവരുടെ പര്യവസാനം ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ ഇതിലും നിന്ദ്യമായിരിക്കും എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം ഇതൊക്കെ കുറെ വിശദീകരിച്ചിട്ട് അതിന്റെ അപകടമൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ദഹബത്തിൽ ലദ്ദാത്ത് അവരുടെ ആസ്വാദനമൊക്കെ തീർന്നു, അഥവാ ശിക്ഷ അനുഭവിച്ച ലൂത്ത് നബിയുടെ സമൂഹത്തിനെ പറ്റിയിട്ട്. ഉഅഖിബത്തിൽ ഹസറാത്ത് അവർക്ക് ഖേദവും നിരാശയും മാത്രമായി. വഇൻഖലത്തി ശഹവാത്ത് അവരുടെ ഇച്ഛകൾ അവസാനിച്ചു മുറിഞ്ഞുപോയി. വഊരിസത്തി ശഖവാത്ത് അവർക്ക് ദുഃഖവും വിഷമവും മാത്രമായി. തമത്തഉ ഖലീലൻ നിങ്ങൾ കുറച്ച് ആസ്വദിച്ചോളി. വഉദ്ദിബു തവീലൻ നിങ്ങൾക്ക് വലിയ ശിക്ഷകളാണ് നീണ്ടു നിൽക്കുന്നതായിട്ട് വരാൻ പോകുന്നത്. ദുനിയാവിലെ കുറച്ച കാലത്ത് നിങ്ങൾ ആസ്വദിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. റജഉ മർതൻ വഖീമൻ ഫഅഖബഹും അദാബൻ അലീമൻ നിങ്ങൾ ഈ ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് അങ്ങേയറ്റ വേദനയുള്ള ശിക്ഷയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തിന്മകൾ അതിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകരുത്. പ്രത്യേകിച്ച് കുട്ടികൾ അമ്രദുകൾ മുർദാൻ അഥവാ താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ, അവര് ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ ശരീരത്തിൽ ഒരു പരിധി വിട്ട് ആരെങ്കിലും സ്പർശിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് മുഴുകാനോ വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം. പോരാത്തതിന് ഇന്ന് യുവാക്കളാണെങ്കിലും കൗമാരക്കാരാണെങ്കിലും അത് കുഴപ്പമില്ല, അതിലേക്ക് താല്പര്യപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം ദീനു കൊണ്ടും ശറഉ കൊണ്ടും അഖ്ല കൊണ്ടും എല്ലാം കൊണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള താക്കീതും നൽകണം. അടുത്തത് പറയുന്നത്, അടുത്തൊരു ചർച്ചയുണ്ട്, ഒരു മസല വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കുറഞ്ഞ ശിക്ഷ മതി ലിവാത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന ആളുകൾ എടുക്കുന്ന തെളിവുകളും അതിന്റെ ചർച്ചകളുമാണ്. വലിയൊരു നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അടുത്തത് മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുണ്ട വിധി ശറഈൽ എന്താണ് എന്നുള്ളതാണ്. വമ്മാ വാതിയുൽ ബഹീമതി വലിൽ ഫുഖഹായി ഫീഹി തലാസതു അഖ്വാലിൻ ഫുഖഹാക്കൾക്കിടയിൽ മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്നതിന് മൂന്ന് കൗലുകളുണ്ട്. ഇപ്പൊ ചില ആളുകൾ ചിന്തിച്ചേക്കാം മൃഗങ്ങളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടോ. ഇപ്പൊ ലിവാത്ത് ഇപ്പൊ കേട്ട് പ്രചാരത്തിൽ വന്നപ്പോഴാണ് അറിയുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ വളരെ മ്ലേച്ഛമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതും. പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ അവർ അവരുടെ വീടുകളിൽ മൃഗങ്ങളെ വളർത്തുന്നത് തന്നെ ഇതുപോലെയുള്ള അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുമാണ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം, അമേരിക്കയിൽ ഒരു എക്സിബിഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരു കുരങ്ങൻ മനുഷ്യശ്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണാൻ ടിക്കറ്റ് എടുത്ത ആളുകളെ കയറ്റുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നടക്കുന്നതാണ്. പലരും അത് അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ തിന്മയുടെ ഗൗരവം നമ്മൾ അറിയണം. മൂന്ന് അഭിപ്രായങ്ങളാണ് ഫുഖഹാക്കൾക്കിടയിൽ മൃഗവുമായി രതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. ഒന്നാമത്തേത് അയ്യു അദബ്, അവരെ അദബ് പഠിപ്പിക്കണം, താക്കീത് നൽകണം. വല ഹദ്ദ അലൈഹി, അവന്റെ മേലെ ഹദ്ദില്ല. وهذا قول مالك وابي حنيفه والشافعي في احد قوليه وقول اسحاق امام مالك ادول ابو حنيفه امام الشافعي ده രണ്ട് കൗലുകളിൽ ഒന്ന് അതുപോലെ ഇസ്ഹാഖ് റാഹവൈഹി അങ്ങനെ എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് അന്ന ഹുക്മഹു ഹുക്മു സാനി, വ്യഭിചാരിയുടെ വ്യഭിചാരത്തിന്റെ അതേ ഹുക്മു പോലെയാണ്. യുജ്ലദു ഇൻ കാന ബിക്റൻ, അവൻ വിവാഹിതനല്ല എങ്കിൽ എന്തു ചെയ്യും? അവരെ ചാട്ട കൊണ്ടടിക്കും. വയുർജമു ഇൻ കാന മുഹ്സനൻ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞ് കൊല്ലപ്പെടും. വഹാദ ഖൗലുൽ ഹസൻ, ഇതാണ് നല്ലൊരു അഭിപ്രായമായിട്ട് പറയുന്നത്. മൂന്നാമത്തേത് അന്ന ഹുക്മഹു ഹുക്മു ലൂത്തി, ലിവാത്തിന്റെ അതേ ഹുക്മാണ് ഇതിന്. نص عليه احمد فيخرج على روايه في حده هو القتل حتما او هو كالزاني. അത് ഏതുപോലെയാണ് എന്നുള്ളത്, എന്താണ് ചെയ്യേണ്ടത്, ശിക്ഷ കൊല്ലുക എന്നുള്ള ലിവാത്തിന്റെ അതേ ശിക്ഷയാണ്. കാരണം ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, മൻ അത ബഹീമതൻ ഫഖ്തുലൂഹു വഖ്തുലൂഹ മഅഹു, ആരെങ്കിലും ഒരു മൃഗവുമായിട്ട് ഇതുപോലെ പിന്നെ രതിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അവനെ കൊല്ലണം, ആ മൃഗത്തെയും കൊല്ലണം എന്ന് വന്നതായിട്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഹദീസിനെ കുറിച്ച് ചർച്ചയാണ്. ഇപ്പൊ പറഞ്ഞാൽ വ്യഭിചാരത്തിന്റെ അതേ ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. ഇതിനതിൽ പറയേണ്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ താക്കീത് നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മഹ്റമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള വ്യഭിചാരം. അതായത് ഒരുവന്റെ ഉമ്മ, അനിയത്തി, പിന്നെ മക്കൾ, പെൺമക്കൾ, ഇതുപോലെയുള്ളത്. ഇതൊക്കെ ഇന്നത്തെ ഈ നിരീശ്വരവാദികളും നാസ്തികന്മാരൊക്കെ അവർക്ക് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും തെറ്റല്ല എന്ന് പറയുന്ന, അത് കേൾക്കുന്ന, അത് പഠിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം അച്ഛനിൽ നിന്ന് ഗർഭിണിയാവുന്ന മക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത് തെളിവായിട്ട് പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഹദീസ് ചില ചർച്ചകൾ ഉള്ളതാണ്. മൻ വഖഅല ദാതി മഹ്റമിൻ ഫഖ്തുലൂ, ഒരു മഹ്റമായ ഒരാളുമായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലുക എന്നുള്ളത്. ഇതെല്ലാം വ്യഭിചാരത്തിന്റെ ഇനത്തിൽ പെടുന്നതാണ്. പക്ഷെ ഗൗരവം ഓരോന്നിന്റെയും ആഴത്തിൽ കൂടുതൽ കൂടുന്നതാണ്. അതേപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് സിന ബിൽ മയ്യിത്ത്, ഒരു ശവവുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതിനും ഇതേ ഹുക്മാണ് പറയുന്നത്, വ്യഭിചാരത്തിന്റെ ശിക്ഷയെ പോലെ തന്നെ. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, നമ്മൾ ലിവാത്ത് പറഞ്ഞു, ഇതൊരു ഞാൻ പറയണോ വേണ്ടെന്ന് ആലോചിച്ചു, പക്ഷെ ഇത് അറിയാൻ പറയുന്നത് നന്നായിരിക്കും. ലിവാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതേപോലെ പറയേണ്ടതാണ്, ഒരു സ്ത്രീ ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷിൽ ലെസ്ബിയൻ എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം പല ആളുകളും അതിനെ പറയാറുള്ളത് ലിവാത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇസ്ലാമിന്റെ നിയമപ്രകാരം അത് ലിവാത്തിന്റെ ഇനത്തിൽ പെടുന്നതല്ല. സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ളത് പുരുഷനും പുരുഷനും പോലെയുള്ളതല്ല. അതിന് ഹദ്ദ് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്ത രണ്ട് സ്ത്രീകളെ ഹദ്ദ് നടപ്പിലാക്കണം, തെറ്റാണ്, ഗൗരവമുള്ളതാണ്, അപകടമാണ്. നാളെ പരലോകത്ത് പിന്നെ നരകം ലഭിക്കുന്ന ശാപം ലഭിച്ചിട്ടുള്ള ശിക്ഷയാണ്. പക്ഷേ ഹദ്ദ് നടപ്പിലാക്കാൻ ലിവാത്തിനെ പോലെ പഠിപ്പിച്ചിട്ടില്ല. അതിന് കാരണം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, ഇത് പറയാണ്, വമ്മാ ഖിയാസുകും വറജുലി ലിമിസ്ലിഹി അലാ തദാലുകിൽ മർഅതൈൻ ഫമിൻ അഫ്സദിൽ ഖിയാസ്, ആരെങ്കിലും രണ്ട് സ്ത്രീകൾ ഇതുപോലെ ആകുന്നു എന്നുള്ളത് ലിവാത്ത് പോലെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഖിയാസ് ആക്കുന്നുണ്ടെങ്കിൽ, ആ ഖിയാസ് ശരിയല്ല. ഇദ്ലാ ഇലാജ ഹുനാക്, കാരണം ലിവാത്തിലെ പോലെ പുരുഷന്റെ ഒരു അവയവം മറ്റോ മറ്റേ മഫ്ഊലും ബിഹിയിൽ പ്രവേശിപ്പിക്കുന്നത് പോലെ രണ്ട് സ്ത്രീകളിൽ അതുപോലെ ഒരു പ്രവേശനം നടക്കുന്നില്ല. വൈന്നമാ നളീറുഹു മുബാശറത്തു റജുലി മിൻ ഗൈരി ഇലാ, മുബാശറത്തു റജുലി റജുല മിൻ ഗൈരി ഇലാജ്, അത് ഏതുപോലെയാണ്, അഥവാ ലൈംഗികമായിട്ട് അവയവം പ്രവേശിപ്പിക്കാതെ ഒരു പുരുഷനും പുരുഷനും അല്ലാത്ത രീതിയിൽ ആസ്വദിക്കുന്ന പോലെയാണ് അതിന്റെയും ഹുക്കും വരിക. വ്യഭിചാരമാണ്, പക്ഷേ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടുള്ള വ്യഭിചാരം പോലെയാണ് അത് വരിക. ലിവാത്തിന്റെ ശിക്ഷയല്ല അതിനുള്ളത്, എന്നാൽ അത് ഗൗരവമുള്ളതാണ്, തെറ്റാണ്. പക്ഷെ അത് രണ്ടും ഖിയാസാക്കാൻ പറ്റില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. പക്ഷേ ഉറപ്പാണ്, നമ്മൾ പറഞ്ഞു, ഒരു ഒരു ഫിത്രത്ത്, ഒരു അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ഫിത്രത്തിനെതിരായിട്ടുള്ള നിക്കാഹ്, വിവാഹത്തിന് എന്നുള്ള ഫിത്രത്തിനെതിരായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ശാപം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നരകശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്, ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇന്നതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ പെൺമക്കളെയും പഠിപ്പിക്കണം, അവരുടെ ശരീരത്തിൽ ഒരു പെണ്ണാണെങ്കിലും ഒരു പരിധി വിട്ട് സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ടാകരുത് എന്ന് ശക്തമായി താക്കീത് നമ്മൾ കൊടുക്കണം. അപ്പോൾ തിന്മകളെ കുറിച്ചെല്ലാം കുറെ പറഞ്ഞു. നമ്മൾ ഈ കിതാബിന്റെ നമ്മൾ മനസ്സിലായി ആദ്യം ചോദ്യം ചോദിച്ചു, ഒരു തിന്മയിലകപ്പെട്ട ആളുടെ തിന്മയുടെ അനന്തര ഫലങ്ങൾ പറഞ്ഞു, തിന്മയിൽ ഗൗരവമുള്ള ശിർക്ക് പറഞ്ഞു, കൊലപാതകം പറഞ്ഞു, വ്യഭിചാരം പറഞ്ഞു, ലിവാത്ത് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, വഹൽ ഹാദ കുല്ലിഹി ദവാഉൻ ലിഹാദ ദായിൽ ഉബാൽ വറുഖിയതുൻ ലിഹാദ സഹൽ ഖതാൽ, ഇതുപോലെയുള്ള ഈ രോഗങ്ങൾ ലിവാത്താവട്ടെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഇതിലിപ്പോ ഒരാൾ അകപ്പെട്ടു പോയി, ഇനി ഇതിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? വഹൽ മിൻ തരീഖിൻ ഖാസിദിൻ തൗഫീഖ്, തിരിച്ച് ഇസ്തിഖാമത്തിലാകാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ? വഹൽ യുമക്കനു സുഖ്റാൻ മിൻ ഖംരിൽ ഹവാ അൻ യുഫീഖ, ഈ ഇച്ഛയുടെ മധ്യത്തിൽ ലഹരിയിൽ മുഴുകിപ്പോയ ആളുകൾക്ക് വീണ്ടും ബോധം തിരിച്ചു കിട്ടുമോ? വഹൽ യംലിഖുൽ ആശിഖു ഖൽബഹു വൽ ഇശ്ഖു ഖദ് വസല ഇലാ സുവൈദാഇഹി, ഒരുത്തന് പ്രണയം അങ്ങേയറ്റത്തെ അന്ധത പോലെ ബാധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അവന്റെ കൽബിനെ വീണ്ടും തിരിച്ചെടുക്കാൻ ഒരു പ്രണയം ബാധിച്ച ഒരുത്തന് സാധിക്കുവോ? ഇത്രയും ഈ രോഗം ആഴത്തിൽ ബാധിച്ചിട്ട് അതിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വൈദ്യന് മരുന്ന് നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനുള്ള പരിഹാരമായിട്ട് ഇനിയാണ് ശരിക്ക് ഈ രോഗങ്ങൾക്കുള്ള എല്ലാം പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നത്. ഇത്രകാലം പറഞ്ഞത് തിന്മയുടെ അപകടങ്ങളും ആ രോഗങ്ങളുടെ ആഴവും അതിനുള്ള ഹദ്ദും കാര്യങ്ങളുമാണ്. ഇനി ഇതിന് എങ്ങനെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുക, ഇതിൽ അകപ്പെട്ട ഒരാളുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം, അത് ഇൻഷാല്ലാ അടുത്ത ബാബുകളിൽ അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. നമുക്ക് അടുത്ത ദിവസത്തിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.